നിങ്ങളുടെ ഭൂമി വിൽക്കാൻ നിയമതടസ്സങ്ങളുണ്ട് അറിയോ? അഡ്വക്കേറ്റ് ഗ്രേസ് ചാലി ചോദിച്ചു. പടിഞ്ഞാറേ താഴത്തെ യുവാക്കൾക്ക് അതൊരു വിഷയമായിട്ടേ തോന്നിയില്ല. നിയമത്തിൻ്റെ നൂലാമാലകൾ വല്ലതുമുണ്ടെങ്കിൽ തന്നെ അഡ്വക്കേറ്റ് ചാലിയേക്കാൾ മിടുക്കോടെ കുമാരേട്ടൻ അതിൻ്റെ കുരുക്കഴിച്ചോളും. 3 മാസം തെക്കുവടക്ക് നടന്നതിനു ശേഷമല്ലേ ചാലിക്ക് ഒരു സ്റ്റേ ഓർഡർ കിട്ടിയത്? കുമാരേട്ടൻ പുഷ്പം പോലെ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ഓർഡർ വാങ്ങിയില്ലേ? കോടതിയുടെ സഹായത്തോടെ കുമാരേട്ടൻ മണ്ണിടിക്കാൻ തുടങ്ങും. ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാരാണെങ്കിൽ കുമാരേട്ടൻ്റെ വലങ്കൈയാണ്. നമ്മൾ വെറുതെ തല്ലുകൊണ്ടത് മെച്ചം. അഡ്വക്കേറ്റ് ഗ്രേസ് ചാലി സംസാരിക്കുമ്പോഴൊക്കെ യുവാക്കളുടെ മുഖത്ത് ഒരു പരിഹാസ ചിരി ഓടി നടന്നു. അവർ തമ്മിൽ തമ്മിൽ നോക്കി ചിരിയമർത്തുന്നത് ഗ്രേസ് കണ്ടു. ഗ്രേസിൻ്റെ കണ്ണു തെറ്റുമ്പോഴൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ കാതിൽ എന്തോ പറഞ്ഞ് ചെറുപ്പക്കാർ ചിരിച്ചു. കാര്യപ്രാപ്തിയുള്ള ആണുങ്ങളുടെ ലോകത്ത് ആ സ്ത്രീയെ വന്നു നിന്ന് വിട്ടിത്തം വിളമ്പുന്ന പെണ്ണിനെ നോക്കുമ്പോഴെയാണ് അവർ ആ സ്ത്രീയെ നോക്കിയത്. അഡ്വക്കേറ്റ് ചാലിക്ക് വലിയ അലോഹ്യം തോന്നി. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിഞ്ഞോളും. അഡ്വക്കേറ്റ് അല്പം നിലവാരം കുറച്ച് ചിന്തിച്ചു. അവർ ദിനകരനോട് പറഞ്ഞു, മീശ മുളയ്ക്കാത്ത പിള്ളേർ, എന്ത് കണ്ടിട്ടാ? ഒരെണ്ണത്തിന് വിവരമില്ല. ദിനകരൻ വിളിച്ചിട്ടാണ് അഡ്വക്കേറ്റ് ചാലി വന്നതും പടിഞ്ഞാറേ താഴത്തുള്ളവരോട് സംസാരിച്ചതും. ആദ്യ വിറ്റുപോകുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവരെ പിന്തിരിപ്പിക്കണമെന്ന് അയാൾക്കുണ്ടായിരുന്നു. പടിഞ്ഞാറേ താഴം ആദിയുടെ നെല്ലറ മാത്രമല്ല, ജനവാസ കേന്ദ്രം കൂടിയാണ്. കടവിനോടടുപ്പിച്ച് തൊട്ട് തൊട്ട് വീടുകളുണ്ട്. ഓരോരുത്തർക്കുമുണ്ട് 30, 40, 50 സെൻറ്റ് വീതം ഭൂമി. ലക്ഷങ്ങളുടെ കണക്ക് കേട്ട് കണ്ണ് മഞ്ഞളിച്ച് എടുത്തു ചാടുകയാണ് യുവാക്കൾ. കുഞ്ഞിക്കാളിയുടെ ചെക്കൻ ഉണ്ണിമോനാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. പട്ടയവും നികുതിയടച്ച രശീതിയും കൊണ്ടുചെന്ന് കാണിച്ച് ടെൻറ്റിൽ നിന്ന് അവൻ അഡ്വാൻസായി 1 ലക്ഷം രൂപ എണ്ണി വാങ്ങിയത്രേ. ആദിയിലെ ഭൂമി വിറ്റുപോകുന്നവർക്ക് പാർക്കാൻ കുമാരൻ നഗരത്തിൻ്റെ നടുവിൽ ഒരു ഫ്ലാറ്റ് കെട്ടിയിട്ടുണ്ട്. ഫ്ലാറ്റിൻ്റെ വില കഴിച്ച് ബാക്കിയുള്ളത് പണമായിട്ട് തന്നെ കയ്യിൽ കൊടുക്കും. അത് ബാങ്കിലിട്ടാൽ ബാക്കിയുള്ള കാലം സുഖമായി ജീവിക്കാം. ഒരു പണിയും എടുക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിക്കാളിയും മോനും എല്ലാം കെട്ടിപ്പറുക്കി പോവുകയാണെന്നുള്ള വാർത്ത ആദിയിൽ ഒരു വെടിക്കെട്ടിനാണ് തീ കൊളുത്തിയിരിക്കുന്നത്. ഭൂമി വിൽക്കണമെന്നുള്ളവർ 2 ദിവസത്തിനുള്ളിൽ പട്ടയവും രസീതുമായി ടെൻറ്റിൽ ചെന്നാൽ 1 ലക്ഷം രൂപ വീതം അഡ്വാൻസും വാങ്ങി തിരിച്ചു പോരാം. ബാക്കി തുക രജിസ്ട്രേഷൻ്റെ സമയത്ത് കൈമാറും. പടിഞ്ഞാറേ താഴം ഇളകിമറിയാതിരിക്കുന്നത് എങ്ങനെ? പടിഞ്ഞാറേ താഴത്തുള്ളവർ വിറ്റുപെറുക്കി പോവുകയാണെന്ന് കേട്ട് ദേശക്കാരനവർ ക്ഷുഭിതനായി. പടിഞ്ഞാറേ താഴത്തെ ദേശം കൂടട്ടെ, കാരണവർ കൽപ്പിച്ചു. ദേശം കൂട്ടലിന് വന്ന് കാരണവർ മുഖം വീർപ്പിച്ച് ഒരു സർവേക്കല്ലിന് മേതെ കുന്തിച്ചിരുന്നു. ദേശം കൂടിയ ദിക്കിലേക്ക് അയാൾ കയറി ചെന്നില്ല. ഇവിടെ വരാൻ പറ, ദേഷ്യം കൊണ്ട് വിറച്ച് അയാൾ കൽപ്പിച്ചു. അത്തരം കൽപ്പനകളും പേടികളുമൊക്കെ ഒരുതരം അന്ധവിശ്വാസമാണെന്ന് പടിഞ്ഞാറേ താഴത്തെ യുവാക്കൾ പറഞ്ഞു. ആരും പോകരുതെന്ന് മാതാപിതാക്കളോടും അവർ പറഞ്ഞു നോക്കി. നിങ്ങൾക്ക് പറയാനുള്ളത് അവിടെ വന്ന് പറ, അതാ അതിൻ്റെ ശരി, തന്തയും തള്ളയും പറഞ്ഞു. ദേശക്കാരനവർ വിളിച്ചാൽ പോകാതിരിക്കാൻ മാത്രം ചങ്കൂറ്റമൊന്നും തങ്ങൾക്കില്ലെന്നും അവർ മക്കളോട് പറഞ്ഞു. മക്കളുടെ മുഖത്തെ കൂസലില്ലായ്മ അവരെ കുറ്റപ്പെടുത്തി. ആർക്കാ ഇവിടെ പ്രാന്ത്? ദേശക്കാരനവർ ചോദിച്ചു. തന്തമാരും തള്ളമാരും മുഖം കുനിച്ചു നിന്നു. യുവാക്കളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ചോദിച്ചു കേട്ടില്ലേ, ആർക്കാ പ്രാന്തെന്ന്? തന്ത തള്ളമാരുടെ തല പിന്നെയും താണു. മക്കൾ പറയുമ്പോൾ അവർ പെറുപെറുത്തു. ജീവിക്കാൻ വേറെ വഴിയുണ്ടാവണ്ടേ? വഴി? മണ്ണിലും വെള്ളത്തിലും പണിയെടുക്കല്ലാണ്ട് ആദിയിൽ ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല. മേലിറങ്ങാൻ മടിച്ചിട്ടല്ലേ വിറ്റു തുളയ്ക്കാൻ തീരുമാനിക്കണേ? പോ, തമ്പുരാൻ്റെ മണ്ണ് വിട്ട് പോകാൻ മടിയില്ലാത്തവരൊക്കെ പോ. പായലുകളുടെ ഒരു വൻനിര മലിനജലത്തെ പച്ച പുതപ്പിച്ചുകൊണ്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. രണ്ടും നാശം തന്നെ. ദേശക്കാരനവർ കയ്യിലിരുന്ന മുളവടി കൊണ്ട് പായലുകളെ തള്ളി നോക്കി. തള്ളി നീക്കി. ഇളം നീല നിറമുള്ള പായൽ പൂക്കളുടെ ഒരു മൈതാനം ആകാശം നോക്കി മലർക്കെ ചിരിച്ചുകൊണ്ട് ഒഴുകിപ്പോയി. എവിടെ കുഞ്ഞിക്കാലിന്റെ മോൻ മിടുക്കൻ? ദേശക്കാരനവർ ചോദിച്ചു. ഉണ്ണിമോൻ ദേശം കൂടാൻ എത്തിയിരുന്നില്ല. കുഞ്ഞിക്കാളി കണ്ണിൽ നിന്ന് മഴ പോലെ പെയ്യുന്ന കണ്ണീരുമായി ദേശക്കാരനവരുടെ മുന്നിൽ ചെന്നു. കുരുത്തക്കേട്, ദേശക്കാരനവർ പറഞ്ഞു. കുഞ്ഞിക്കാളി പേടിയോടെ അയാളെ നോക്കി. ദേശം പിരിഞ്ഞിട്ടും അയാൾ ആ സർവേ കല്ലിൽ നിന്ന് ആ സർവേ കല്ലിൽ തന്നെ കുത്തിയിരുന്നു. പായലുകളുടെ സൈന്യം ഒന്നിനു പിന്നാലെ ഒന്നായി ഒഴുകി വന്നുകൊണ്ടേയിരുന്നു. ആദിദേശം ഇല്ലാതാവുകയാണ്. എത്ര നാൾ പിടിച്ചു നിർത്തും? പടിഞ്ഞാറേ താഴത്തെ യുവാക്കൾക്ക് ആദിദേശം ഒരു വികാരമേയല്ലെന്ന് ദിനകരനറിയാം. എന്നിട്ടും ഓരോ വീട്ടിലും കയറിയിറങ്ങി അയാൾ അഭ്യർത്ഥിച്ചു, ആദി വിട്ടുപോകരുത്. കഥാരാവുകളുടെ സംസ്കാരമുള്ള മണ്ണാണിത്. ജലജീവിതമാണ് നമ്മുടേത്. ഒരു ജാതിയുടെയും മതത്തിൻ്റെ റിപ്പീറ്റ് ഒരു ജാതിയുടെയും മതത്തിൻ്റെയും അല്ലാത്ത തമ്പുരാൻ കുടിയിരിക്കുന്ന ദേശമാണ്. ശുദ്ധവായു ശ്വസിച്ച് ജീവിച്ച ചരിത്രമാണ്. ആദി വിട്ടു പോയവരാരും ഇതുപോലെ സമാധാനമായി എവിടെയും ജീവിച്ചിട്ടില്ല, സത്യസന്ധരായി ജീവിച്ചിട്ടില്ല. അവർ എല്ലാം മൂളിക്കേട്ടു, എല്ലാം ശരിവെച്ചു. നാളെ ടെൻറ്റിൽ പോയി പട്ടയവും രശീതിയും കാണിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ദിനകരനെ യാത്രയാക്കി. അവരെ പിടിച്ചു നിർത്തുന്ന യാതൊന്നും ആദിയിലില്ലെന്ന അറിവ് ദിനകരനെ ഞെട്ടിച്ചു കളഞ്ഞു. എന്തിനാ ദിനകര വെറുതെ വാക്കു പാഴാക്കുന്നത്? മാർക്കോസ് ചോദിച്ചു. പോകുന്നവർ പോകട്ടെ, ബാക്കിയുള്ളവരുണ്ടാവില്ലേ? ആദി രണ്ടായി പിടരുകയാണ്. നമുക്ക് വേദനിച്ചാലും ഇല്ലെങ്കിലും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേ താഴത്തെ വീടുകളിലെല്ലാം വിളക്കണിഞ്ഞു. കാറ്റിലൊഴുകിയെത്തുന്ന ദുർഗന്ധത്തിന് കട്ടികൂടി. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സ്വപ്നങ്ങൾക്കുമേൽ തലചായ്ച്ച് എല്ലാവരും ഉറങ്ങിയിട്ടും ഒരു വീട്ടിൽ മാത്രം വിളക്കെരിഞ്ഞു. കുളി കഴിഞ്ഞ് മുടി വിടർത്തിയിട്ട് ശൈലജ വിളക്കിന് മുന്നിലിരുന്നു. അവൾ കണ്ണെഴുതിയിരുന്നു, പൊട്ടു തൊട്ടിരുന്നു, കല്യാണസാരി ചുറ്റിയിരുന്നു. അവളുടേതായ ഒരു നുള്ളുനുറുങ്ങ് വസ്തുക്കളും അടുക്കിയൊതുക്കി പെട്ടിയിൽ വച്ചിരുന്നു. നാളെ രാവിലെ അവൾ ചക്കങ്കണ്ടത്തേക്ക് പുറപ്പെടുകയാണ്. ചന്ദ്രമോഹൻ കാത്തിരിക്കുന്നു.